അധ്യായം 23, പേജ് 144. മണ്ണ് പണിക്കാർ. ശൈലജ ഉറങ്ങുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. മയക്കത്തിൽ ഞെരങ്ങുന്നു. വേദന കൊണ്ട് മുഖം കൂടുന്നു. കണ്ണീരൊഴുകുന്നുണ്ട്. അമ്മ പ്രാഗി, ഈ നശൂലം ഒന്ന് കണ്ണിൻ്റെ പോള കൂട്ടാനും സമ്മതിക്കില്ലാലോ. അവർ എഴുന്നേറ്റു, വിളക്ക് കത്തിച്ചു. ശൈലജയെ തൊട്ടു നോക്കി. നല്ല പനിയാണ്. എന്താടി? ഒരു മയവുമില്ലാതെ അമ്മ അവളെ പിടിച്ചു കുലുക്കി. പൊടി പാലം പൊളിക്കാൻ. വിളിക്കണ ചെക്കന്മാരുടെ ഒക്കെ ഒപ്പം പോ. മടാളു എടുത്തോ? വെട്ട് കൊല്ല് ഒക്കെ ചെയ്. ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാലോ. എന്നിട്ട് കിടന്നു മോങ്ങുന്നു. എന്താ? അച്ഛൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അമ്മ വിളക്കും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഓലക്കുടി കത്തിച്ച് ചുക്കുകാപ്പി ഉണ്ടാക്കി. പുറത്തിറങ്ങിപ്പോയി തുളസിയില പറിച്ചു. അപ്പോഴൊക്കെ ശൈലജയെ ഉറക്കി ഉറക്കെ ശകാരിച്ചു. കെട്ടിച്ചു വിട്ട വീട്ടിൽ പൊറുക്കാത്തതിന്, മാസശമ്പളം കിട്ടുന്ന ആശുപത്രി ജോലി കളഞ്ഞതിന്, പൊന്മണിയുടെ കൂടെ കൂടി കുമാരനെതിരെ പറയുന്നതിന്. ഇന്നാ കുടി. അമ്മ ആവി പറക്കുന്ന ചുക്കുകാപ്പി കൊണ്ടുവച്ചു. ശൈലജയ്ക്ക് ദാഹിച്ചിരുന്നു. മയക്കമായ മയക്കത്തിലൊക്കെ കുടിക്കാനൊരു തുള്ളി വെള്ളത്തിനു വേണ്ടി അവൾ പൊരിയുകയായിരുന്നു. തൊണ്ടയുണങ്ങി. നാവ് വരണ്ടു. ചുണ്ട് പൊള്ളി. മൂടിപ്പവച്ച് മിണ്ടാണ്ട് കിടക്കടി. ഒന്ന് വിശർത്താ പോവാനുള്ള പനിയുള്ളൂ. അമ്മ വിളക്കൂതി തിരിഞ്ഞു കിടന്നു. ശൈലജ ഇരുട്ടിലേക്ക് തുറിച്ചു നോക്കി. കണ്ണ് നിറഞ്ഞൊഴുകി. ചെന്നികൾ ചുട്ടുപൊള്ളി. പകൽ മുഴുവൻ അവളെ അലട്ടിയ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയോടെ രാത്രിയിൽ അവളുടെ ഹൃദയം തുളയ്ക്കുന്നു. ആരാണ് ശരി? പൊന്മണിയോ ദിനകരനോ? അതോ കുമാരൻ തന്നെയാണോ ശരി? മൂന്നാളും എൻ്റെ ദേശം എൻ്റെ ദേശം എന്ന് പറയുന്നു. മൂന്നാളുടേതും മൂന്ന് ദേശമാണെന്ന് ശൈലജയ്ക്ക് തോന്നി. അതിലേതാണ് അവളുടെ ദേശം? ആദി കൈവിട്ടു പോവുകയാണെന്ന തോന്നലാണ് അവൾക്ക്. ആദിയിലുള്ളവരുടേത് മാത്രമായിരുന്ന കാലം അസ്തമിക്കുകയാണോ? ആദിക്ക് ആദിയുടേതായ ഒരു ജീവിതമുണ്ടായിരുന്നു. നേരും നിറയും മുറയും ഉണ്ടായിരുന്നു. എന്ത്, എപ്പോൾ, എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ കഴിഞ്ഞിരുന്നു. പകൽ എങ്ങനെയായിരിക്കുമെന്നും രാത്രി എങ്ങനെയായിരിക്കുമെന്നും അറിയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എല്ലായ്പ്പോഴും പുറം ലോകത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആദിയിലെ ജീവിതം അലോസരപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടേത് മാത്രമല്ല, ജന്തുക്കളുടെയും പക്ഷികളുടെയും വെള്ളത്തിൻ്റെയും മീനിൻ്റെയും എല്ലാം. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ നിലത്തിലെ കൃഷി നിലച്ചതോടെ ദാരിദ്ര്യവും തലപൊക്കിത്തുടങ്ങി. ആദിയിൽ പലരും ചെമ്മീൻ കെട്ടുകൾക്കായി നിലം പാട്ടത്തിന് കൊടുത്ത് കാശു വാങ്ങുകയാണിപ്പോൾ. എന്നിട്ട് വൻതുക മുടക്കി ചെമ്മീൻ കെട്ട് നടത്താൻ വരുന്നവർ മണ്ണിലും വെള്ളത്തിലും നടത്തുന്ന ബലപ്രയോഗങ്ങൾ കണ്ട് വിഷണരാവുകയും ചെയ്യുന്നു. ഒരുപാട് അപരിചിതർ, അവരുടെ വരവു പോകുകളിലെ നിഗൂഢതകൾ, ആദിയിലെ അമ്പലത്തിൽ തൊഴാനെത്തുന്ന പുതുഭക്തിക്കാരായ ആളുകളുടെ തിക്കും തിരക്കും, കടവത്ത്, വഞ്ചിയിൽ, തമ്പുരാൻ പറമ്പിൽ, കണ്ടൽ കാടുകളിൽ ഒക്കെ ആൾക്കൂട്ടങ്ങളാണ്. ആദിയുടെ മനസ്സറിയാതെ പെരുമാറുന്ന മനുഷ്യർ. ഒച്ചയും ബഹളവുമായി അവർ പച്ചവളക്കകത്ത് കടക്കുമ്പോൾ പക്ഷികൾ ഭയപ്പെടുന്നു. അവയുടെ തപസ്സിന് വിഘ്നം വരുന്നു. അടയിരിക്കുന്നവ പരിഭ്രമിച്ച് നിലവിളിക്കുന്നു. കുഞ്ഞുങ്ങളുള്ളവർ ഉറക്കി കരഞ്ഞുകൊണ്ട് കൂടുകൾക്കുമീതെ ചുറ്റിപ്പറക്കുന്നു. കാട് കിളികളുടെ ചിറകടി കൊണ്ടും നിലവിളി കൊണ്ടും സദാ അസ്വസ്ഥമാകുന്നു. ശൈലജയ്ക്കും അതാണ് തോന്നുന്നത്. അരക്ഷിതത്വം, അപരിചിതമായ നോട്ടങ്ങളുടെ വാക്കുകളുടെ കല്ലേറുകൾ, ആദിയിലില്ലാത്ത വാക്കുകൾ, ആദിയിലില്ലാത്ത നോട്ടങ്ങൾ. വള്ളച്ചാലിലൂടെ അപരിചിതരെയും കുത്തി നിറച്ച് ഒന്നിനു പിന്നാലെ ഒന്നായി വഞ്ചികൾ കടന്നുപോകുമ്പോൾ ശൈലജ അമർഷത്തോടെ അടുക്കളയുടെ കിളിവാതിലൂടെ നോക്കി നിൽക്കും. നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ കാര്യം? അവൾ പല്ലിറുങ്ങും. പടിഞ്ഞാറേ താഴത്ത് സ്ഥിതി ഇതാണെങ്കിൽ കിഴക്ക് പാലം പണിക്കാരുടെയും യന്ത്രങ്ങളുടെയും ഇടപെടലാണ് ആദിയുടെ സ്വൈര്യം കെടുത്തുന്നതെന്ന് ദിനകരൻ അസ്വസ്ഥനായി. പാലം വരുന്നത് ആദിയെ രക്ഷിക്കാനല്ല, നശിപ്പിക്കാനാണ്. പൊന്മണി അമർഷം കൊണ്ടു. ദിനകരനും അതറിയാം. പാലം രണ്ടതിരുകളെ മാത്രമല്ല, രണ്ടവസ്ഥകളെയും രണ്ടനുഭവങ്ങളെയും ബന്ധിപ്പിക്കും. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ നിലം മണ്ണിട്ട് നികത്താൻ വേണ്ടി മാത്രമാണ് കുമാരൻ പാലം കെട്ടുന്നത്. അതിന് ഏറ്റവും സൗകര്യപ്പെട്ട സ്ഥലത്താണ് പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദിയിലുള്ളവരുടെ സഞ്ചാര സൗകര്യം അതിൻ്റെ ലക്ഷ്യത്തിലില്ല. എന്തിനാ ഇങ്ങനെ ഒരു പാലം? അതൊരു സ്വകാര്യ പാലമാണ്. കുമാരൻ കെട്ടിപ്പൊക്കാൻ പോണ സ്വർഗത്തിലേക്കുള്ള വഴി, പൊന്മണി അമർഷത്തോടെ പറഞ്ഞു. സ്വർഗം മാത്രമല്ല, നരകവും പാലത്തിന്മേൽ കൂടി വരും, മാർക്കോസ് ഓർമ്മിപ്പിച്ചു. വരണോർക്കും പോണോർക്കുമൊക്കെ ആദിയിൽ ഭൂമിയുണ്ടെന്നാ ഇപ്പൊ കേൾക്കണേ. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? എത്ര തലകുണ്ടാക്കിയിട്ടും പടിഞ്ഞാറേ താഴത്തെ വേലായുധന് അത് മനസ്സിലാക്കാനൊത്തില്ല. ഈ പാലം പണി പൂർത്തിയാവാൻ പാടില്ല, പൊന്മണി പറഞ്ഞു. അത് തടയണം, വേണ്ടി വന്നാൽ തകർക്കണം. ദിനകരൻ അതിനോട് യോജിച്ചില്ല. സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആദിയെ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ദിനകരൻ ഉറപ്പു പറഞ്ഞു. പുറം ലോകം നമ്മളെ സഹായിക്കും. നിയമങ്ങളുണ്ട്, തിരിച്ചറിവുകളുണ്ട്. നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. പൊന്മണി അതിനോട് യോജിച്ചില്ല. അവർ തമ്മിൽ നടന്ന വാക്കുതർക്കമാണ് ശൈലജയെ ഏറ്റവും ചിന്തിപ്പിച്ചത്. ആര് പറയുന്നതാണ് ശരി? രാവും പകലും ശൈലജ ആലോചിച്ചുകൊണ്ടിരുന്നു. പാലം പണി പൂർത്തിയാവാൻ പാടില്ല, പൊന്മണി ഉറപ്പിച്ചു പറഞ്ഞു. അതാണ് ശരിയെന്ന് ശൈലജയ്ക്ക് തോന്നി. പാലം പണി തടയാൻ ദിനകരൻ പറയുന്ന നിയമങ്ങളിലൊന്നും വകുപ്പില്ല. അവർ 10-20 പേരുണ്ടായിരുന്നു. അനേകം ദിവസത്തെ കൂടിയാലോചനകളുണ്ടായി. പടിപടിയായി നമ്മൾ പുറത്താക്കപ്പെടും. അമ്പുവിനെയും പ്രകാശനെയും പോലെയുള്ളവർക്ക് പണം മാത്രമേ വേണ്ടൂ. ഒരു അമ്പു ആകാൻ അല്ലെങ്കിൽ ഒരു പ്രകാശനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മാത്രം നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ല ഇത്. ആദിയെ നമ്മളെങ്ങനെ ഒറ്റിക്കൊടുക്കും? ഇവിടുത്തെ കിളികൾക്കും മരങ്ങൾക്കും പറയാൻ അറിയാത്ത ജീവിതങ്ങൾക്ക് മുഴുവനും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പാലം പണി തുടരാൻ അനുവദിക്കരുത്. പൊന്മണിയുടെ ഓരോ വാക്കിലും ചോരയും ജീവനും തുടിച്ചു നിന്നു. ശൈലജ ആവേശം കൊണ്ടു. ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു രാത്രി മുഴുവൻ അവർ പാലത്തിനിടയിൽ ഒളിച്ചിരുന്നു. എന്തു വന്നാലും പാലം തകർക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു പൊന്മണി, കുഞ്ഞുകുട്ടൻ, രമേശൻ, ശൈലജ. ദിനകരനോ മാർക്കോസോ ഒന്നും അറിഞ്ഞിരുന്നില്ല. പാലം തകർക്കുന്ന വിദ്യ ശൈലജ പഠിച്ചിരുന്നില്ല. അവൾക്ക് കാവലാണ് ഏൽപ്പിച്ചു കൊടുത്തത്. കാവൽ നിൽക്കുകയും ചെയ്തു. തലച്ചോറിലെപ്പോഴും ഒരേ മുഴക്കമാണ്. കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും കടുത്ത വേദനയാണ്. കനമുള്ളതെന്തോ പിൻകഴുത്തിൽ വന്ന് വീണതോർക്കുന്നു. പ്രാണരക്ഷയ്ക്കായി മുങ്ങാങ്കുഴിയിട്ടു. പത്തടി നീന്തിയില്ല. ചെളിയിൽപ്പെട്ടു. താഴ്ന്നു പോവുകയാണ്. വായിലും മൂക്കിലും ചെളി കയറി തുടങ്ങി. രണ്ടു കൈയും ഉയർത്തി. അദൃശ്യനായ ആരൊക്കെയോ മാടി വിളിച്ചത് ഓർമ്മയുണ്ട്. ദിനകരനാണ് വലിച്ചു കയറ്റിയത്. വലിച്ച് മടിയിലേക്കിട്ടു. മൂക്കിലും വായിലും കയറിയ ചെളി മുഴുവൻ സ്വന്തം വായ വെച്ച് വലിച്ചെടുത്തു. തോളത്തിട്ടുകൊണ്ട് വീട്ടിലെത്തിച്ചു. ആ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും വീണ്ടും വിഡ്ഢിത്തങ്ങളിൽ ചെന്ന് ചാടുകയാണല്ലേ? ദിനകരൻ ദേഷ്യപ്പെട്ടു. ദേഹത്തിൻ്റെ വിറയൽ മാറിയിരുന്നില്ല. ദിനകരേട്ടനും കൂട്ടുകാരും മാറി നിന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പകരം പറഞ്ഞതിങ്ങനെ: ആ പാലത്തിന്മേൽ കൂടി ഒരു വണ്ടിയും ഓടില്ല. നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ. ദിനകരൻ സ്തബ്ധനായി അവളെ തന്നെ നോക്കിയിരുന്നു. ശൈലജ പൊട്ടിക്കരഞ്ഞു. എത്ര ചെറിയവരും നിസ്സഹായരുമാണ് അവരെന്ന് തെളിയിച്ചുകൊണ്ട് പാലത്തിന്മേൽ കൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഒഴുകുന്നു. മണ്ണുകയറ്റിയ ലോറികൾ, കുമാരൻ്റെ ആൾക്കാരുടെ കാറുകൾ, എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥന്മാർ, പണിക്കാർ, ബഹുജനങ്ങൾ. വല്ലാതെ ഉഷ്ണിക്കുന്നു. ആകെ വേർത്തു. പനമ്പുതട്ടിക വെട്ടിയുണ്ടാക്കിയ കൊച്ചു കിളിവാതിലിൻ്റെ തട്ട് അവൾ ഉയർത്തിവച്ചു. തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. വിഷാദം പുതച്ച് ഉറങ്ങുകയാണ് ദേശം. നിനക്ക് കിടക്കരിങ്ങി ഇല്ലാലേ? അമ്മ ചോദിച്ചു. കാലത്തെ തുടങ്ങിയതാണ് അമ്മ. ശൈലജ മണ്ണുമണിക്ക് പോകാത്തതിൻ്റെ ദേഷ്യമാണ്. കുമാരൻ്റെ കാരുണ്യം കൊണ്ടാണ് ആദിയിലുള്ളവർ കഞ്ഞി കുടിച്ചു കിടക്കുന്നതെന്ന് അമ്മ വിശ്വസിക്കുന്നു. ശൈലജയുടെ തല തിരിഞ്ഞുപോയി. അല്ലെങ്കിൽ മറ്റു പല പെണ്ണുങ്ങളുടെയും പോലെ അവൾക്കും മണ്ണുമണിക്ക് പോയിക്കൂടെ? അമ്മയോട് തോറ്റ് ഇന്ന് രാവിലെ അച്ഛനും ശങ്കരേട്ടൻ്റെ കൂടെ മണ്ണുമണിക്ക് പോയി. നിനക്കും പൊക്കൂടറി? അമ്മ ചോദിച്ചു. ഞാൻ പോവില്ല. നീ പോവില്ല എനിക്കറിയാം. നീ വലിയ കൊമ്പിയല്ലേ, കൊമ്പി. നിനക്ക് 3-4 തിന്നാനുള്ളത് തെണ്ടിച്ചു കൊണ്ടുവരാൻ നിന്റെ മറ്റോനുണ്ടല്ലോ ഇവിടെ. ശൈലജയ്ക്ക് ദേഷ്യമില്ല അമ്മയോട്. കാട്ടുചേമ്പ് പുഴുങ്ങി തിന്ന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും മനുഷ്യർക്ക്? പതുക്കെ പതുക്കെ എല്ലാവരും കുമാരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇല്ലാത്ത നിലത്ത് കൃഷി ചെയ്യാനും ഇല്ലാത്ത വെള്ളത്തിൽ നിന്ന് കക്ക വാരാനും പറ്റില്ലല്ലോ. മണ്ണുമണിക്ക് പോയാൽ വൈകുന്നേരമാവുമ്പോൾ കൂലി കിട്ടും. പല വീടുകളും ഇപ്പോൾ കഴിയുന്നത് അതുകൊണ്ടാണ്. എനിക്കാവതുണ്ടെങ്കിൽ ഞാൻ പോയാനേ. തണ്ടലും മൂതും ഇല്ലാത്ത എനിക്കാരെങ്കിലും പണി തരുമോ? അമ്മ സ്വൈര്യം കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നു. അച്ഛന് പക്ഷേ മണ്ണുമണിക്ക് പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മ എത്ര പറഞ്ഞാലും അച്ഛനത് ശ്രദ്ധിച്ചിരുന്നില്ല. രാത്രിയാവുമ്പോൾ വഞ്ചിയും വലയുമായി അച്ഛൻ ഇപ്പോഴും ഇറങ്ങിപ്പോകുന്നു. ചെളി വന്ന് കയറി അടഞ്ഞുപോയ വഞ്ചിച്ചാലുകളിൽ മുട്ടിത്തിരിഞ്ഞ് വെറും കൈയോടെ മടങ്ങുന്നു. മീനിൻ്റെ ഒരു പൊടി കിട്ടാനില്ല. ദേ കൊണ്ടെന്നു ഒരു വഞ്ചി നിറച്ച്. ഇനിയിപ്പോൾ ആരാത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാ? ഡി ശൈലേ, നിന്റെ അച്ഛനും സഹായിക്ക്. അമ്മയുടെ പരിഹാസത്തിന് അച്ഛൻ്റെ മൗനമാണ് ഉത്തരം. നെല്ലും മീനും കൊണ്ടുള്ള ജീവിതം കഴിഞ്ഞു വേലായുധേട്ട, വെറുതെ മെനക്കെടണ്ട. മണ്ണുപണിക്ക് പോയി തുടങ്ങിയവർ അച്ഛനെ ഉപദേശിച്ചു. ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്ന് വലയുടെ ഇല്ലാത്ത കേടുപാടുകൾ പോക്കിയച്ഛൻ. അടുപ്പ് പുകഞ്ഞതേയില്ല. വേലായുധേട്ടൻ ഇങ്ങനെ കുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ ആത്മമിത്രമായ ശങ്കരേട്ടനും ഒടുവിൽ അച്ഛനെ ഉപദേശിച്ചു. ശങ്കരേട്ടൻ മണ്ണുപണിക്ക് പോയി വന്ന ആദ്യ ദിവസമായിരുന്നു അത്. കണ്ട നെഞ്ചു തകരും, ശങ്കരേട്ടൻ നെടുവീർപ്പിട്ടു. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ വകയായിരുന്നു 300 ഏക്കർ മണ്ണിട്ട് നികത്തി തുടങ്ങി. അതിൻ്റെ മീതെ ഇനി റോഡും ടൗണും വരും. പാലം പണി കഴിഞ്ഞതും മണ്ണ് കയറ്റിയ ലോറികൾ തുരുതുരാ വരാൻ തുടങ്ങി. ലോറിയിൽ നിന്ന് മണ്ണിറക്കുക, തട്ടി നിരത്തുക, ഇതാണ് മണ്ണുപണിക്കാർ ചെയ്യേണ്ടത്. അധികം പേരൊന്നും വേണ്ട, നികത്തുന്ന പണി ആദിയിലുള്ളവർക്ക് തന്നെ കൊടുക്കണമെന്ന് കുമാരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്രേ. കുറഞ്ഞ കൂലിക്ക് ഇഷ്ടംപോലെ ആളുകളെ പുറത്തുനിന്ന് കിട്ടും. അല്ലെങ്കിൽ കുമാരന് ടിപ്പറുകൾ ഇറക്കാം. പക്ഷേ അങ്ങനെയല്ല, ദേശം പട്ടിണി കിടന്നുകൂടാ. മുഴുവൻ കൂലിയും കൊടുത്ത് ആദിയിലുള്ളവർക്ക് തന്നെ മണ്ണുപണി മുഴുവൻ കൊടുക്കണം. ടിപ്പറുകൾ വേണ്ട, ആ നഷ്ടം ഞാൻ സഹിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ ദേശത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവരെല്ലാം മനസ്സിലാക്കും. വെറും കാടും വെള്ളവുമായി കിടക്കുന്ന ഇവിടെ ടൗണും വ്യവസായങ്ങളും വന്നാൽ അതിൻ്റെ മെച്ചമാർക്ക? എൻ്റെ ദേശത്തിന്, എൻ്റെ സ്വന്തം ദേശത്തിന്. നമുക്ക് പക്ഷേ സഹിക്കില്ല അയ്യപ്പേട്ട, മണ്ണ് വന്ന് വീണത് നമ്മുടെ നെഞ്ചത്തേക്കാന്ന് തോന്നും. സഹിക്കില്ല, സഹിക്കില്ല. കിട്ടുന്ന കൂലിയേക്കാളും ഭാരിച്ചതാണ് ഹൃദയവേദന.